study in the book of Colossians.
കൊലോസ്ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. മൂന്നാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ.
To which indeed you are called in one body, and be thankful. Let the word of Christ dwell in you richly, teaching and admonishing one another in all wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts to God.
അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ളവരായി ഇരിപ്പി, സങ്കീർത്തനകളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നമുക്ക് തലാളെ ഉണക്കി പ്രാർത്ഥിക്കാം.
ഞങ്ങളെ
സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നിന്റെ
പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നൊരു സഭയായി നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സാവകാശം നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ പ്രവൃത്തി നിവർത്തിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
നിന്റെ കരുണയാൽ കൃപയിൽ കഥാവെ നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് നീ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
നിന്റെ വിശുദ്ധമായ വിശുദ്ധ വിലയേറിയ വചനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
ഈ സന്ധ്യാസമയത്ത് നിന്റെ വചനം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണം എന്ന് ഞങ്ങൾ
അപേക്ഷിക്കുന്നു.
കർത്താവേ, നിന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തൊട്ട കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ രൂപാന്തരത്തെ നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യമായി വസിക്കട്ടെ കർത്താവേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
We began looking at four motives in Colossians chapter 3. Colossians
lekhana 3rd adhyayathil 4 lakshyangale kurichu nam chindikkuvanayittu thodangiyallo.
Verses 12 to 17.
12 mudal 17 varulla vaakyangalana kandathu.
And these are four motives to live a life that is set apart holy unto God.
Devathina vishuddhavum vera thirinjathumaya oru jeevitham naippanayittulla 4 lakshyangalana nam kaanunnu.
Number 1, believers have experienced the grace of Christ.
Onnamathu devathinte krupa anubhavichavarana vishwasigal ennulladana. വരെയുള്ള വാക്യങ്ങളാണ് നാം അത് കാണുന്നത്. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം, ലക്ഷ്യം. രണ്ടാമത്, വിശ്വാസികൾക്ക് ദൈവത്തിന്റെ സമാധാനം അനുഭവവേദ്യമായി തീരുന്നു. 3rd അധ്യായത്തിന്റെ 15th വാക്യം.
Believers experience God's word in their lives.
മൂന്നാമത്തെ വിശ്വാസികൾക്ക് അവർക്ക് ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരും. 3rd അധ്യായത്തിന്റെ 16th വാക്യം അത് പറയുന്നു. നാലാമതായി,
believers bear the name of Christ. 3rd
മൂന്നാം അധ്യായത്തിന്റെ 17th വാക്യത്തിൽ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്നവരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആദ്യത്തെ ഉദ്ദേശത്തെ കുറിച്ചാണ് സംസാരിച്ചത്. വിശ്വാസികൾക്ക് ദൈവത്തിന്റെ കൃപ കരുണ ലഭിച്ചവരാണ്. 3rd അധ്യായത്തിന്റെ 12th വാക്യം അത്
പറയും.
അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊള്ളി.
God has chosen the believer.
ദൈവം വിശ്വാസിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
He set apart the believer to himself.
വിശ്വാസിയെ തനിക്കായിട്ട് തന്നെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്.
And believers are God's beloved.
വിശ്വാസികൾ ദൈവത്തിന് പ്രിയരായവരുമാണ്.
And God has forgiven the believer.
ദൈവം അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്.
Colossians 3:13.
3rd അധ്യായം 13th വാക്യം അങ്ങനെ പറയുന്നു.
Now because of all these gracious blessings,
ദൈവത്തിന്റെ ഏറ്റവും കൃപയേറിയ ഈ അനുഗ്രഹങ്ങൾ നിമിത്തം,
the believing Christian has some solemn responsibilities before God.
വിശ്വാസിക്ക് ദൈവം മുമ്പാകെ വളരെ ഗൗരവമായ പല ഉത്തരവാദിത്വങ്ങളുമുണ്ട്.
He must put on the beautiful graces of the Christian.
ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരമായ കൃപകളെ അവൻ ധരിക്കേണ്ടത് ആവശ്യമാണ്. എട്ട് കൃപകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പേരെടുത്ത് പറയുന്നുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം മുതൽ എട്ടിൽ ഏഴ് മാത്രമേ നമുക്ക് കഴിഞ്ഞ ആഴ്ച പരിശോധിപ്പാനായിട്ട്
കഴിഞ്ഞുള്ളൂ. Kindness, humbleness of mind, meekness, long suffering, forbearance and forgiveness.
Nam manasalava daya taalma saumyada deerghakshama enniva tharikkuvanayittu udheshichirikkunnu.
Now look, we look at the eighth grace that is mentioned, which is love.
Sneham ennaanu snehathe kurichaanu ettamathe paranjirikkunnu. പതിനാലാം വാക്യത്തിൽ അത് നമുക്ക് കാണാം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി, സ്നേഹം
ധരിച്ചുകൊള്ളണം.
ക്രിസ്തീയ കൃപകളിൽ ഏറ്റവും സുപ്രധാനമായത് ഇത് തന്നെയാണ്. മറ്റെല്ലാ കൃപകളെയും ഒരുമിച്ച് ചേർത്ത് ബന്ധിക്കുന്ന ഒന്നാണ് കൃപ, സ്നേഹം എന്ന കൃപ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതായ ഈ കൃപകളെല്ലാം തന്നെ. ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം വായിക്കുന്നുവെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക്
വ്യക്തമാവും.
ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം അത് വായിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം.
All other graces follow.
മറ്റെല്ലാ കൃപകളും അതിന്റെ പിന്നാലെ ഉളവാകുന്നതാണ്.
കൊലോസ്യ
ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അതിൽ സന്തോഷം അതിന്റെ പിന്നാലെ വരുന്നു. മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ സമാധാനം അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. പന്ത്രണ്ടാം വാക്യത്തിൽ മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ പിന്തുടരുന്നു.
And our godliness is tested in the crucible of relationship.
ആ വ്യക്തി ബന്ധങ്ങളിലാണ് നമ്മുടെ ഭക്തിയുടെ പരിശോധന നടക്കുന്നത്.
And when love rules in our lives,
സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ,
it unites all these spiritual graces.
ഈ ആത്മീയമായ കൃപകളെല്ലാം അത് ഒരുമിച്ച് കൂട്ടിച്ചേർക്കും.
So there is beauty and harmony in relationships.
അതുകൊണ്ട് വ്യക്തി ബന്ധങ്ങൾക്ക് ഒരു സൗന്ദര്യമുണ്ട്, അതിൽ സ്വരച്ചേർച്ചയുണ്ട്.
And that indicates spiritual maturity.
അതിന്റെ അർത്ഥം നാം ആത്മീയമായി പക്വതയുള്ളവരായി തീരുന്നു എന്നാണ്.
Now this harmony and maturity.
ഈ തരത്തിലുള്ളതായ ആത്മീയ പക്വതയും സ്വരച്ചേർച്ചയും വിശ്വാസിയുടെ ജീവിതത്തെ സന്തുലിതമായ ഒരവസ്ഥയിൽ സൂക്ഷിക്കുന്നു. വിശ്വാസി വളർച്ചയുടെ പാതയിലാണ് അതുകൊണ്ട് നിൽക്കുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിലാണ് ദൈവഭക്തിയുടെ ഒക്കെ ഉതകുന്നതായ സ്വഭാവവിശേഷങ്ങൾ വെളിപ്പെടുകയും അത് പരിശോധിക്കപ്പെടുകയും ചെയ്തു. അതിനായി നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. നാം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവവും അവന്റെ ഗുണവിശേഷങ്ങളും നമ്മിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമായി തീരുന്നത്. നാം ആത്മാവിനാൽ നിറയപ്പെട്ടവരാകുമ്പോൾ, അത് നിരന്തരമായി ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവന്റെ മഹത്വത്തിന്റെ ശക്തിയിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. കാരണം നാം അവന്റെ മഹത്വത്തിന്റെ പങ്കാളികളാണ്. അവൻ തന്റെ സാന്നിധ്യം അത് മുഖാന്തരം നമ്മിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യന്റെ എല്ലാ കേടുപാടുകളെ നീക്കിക്കളയുവാനും സഭയോടുള്ള ബന്ധത്തിൽ വേണ്ട വിധത്തിൽ പെരുമാറുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ സഭയോട് മാത്രമല്ല പുറമെയുള്ള ലോകത്തോടും ശരിയായ നിലയിൽ പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കും.
Separation does not mean isolation.
വേർപാട് എന്നുള്ളതുകൊണ്ട് നാം മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം.
Separation means contact without
വേർപാട് എന്നതുകൊണ്ട് മലിനപ്പെടാതെ വേർതിരിച്ചിരിക്കുക എന്ന് മാത്രമാണ് അർത്ഥം.
God has made us new creation.
ദൈവം നമ്മെ പുതിയ സൃഷ്ടികളാക്കി തീർത്തിരിക്കുന്നു.
So we need to be continually renewed in our mindsets.
അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഹൃദയത്തിൽ നാം നിരന്തരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ്.
So that our minds, emotions and our wills
നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇച്ഛാശക്തി, അതാണ് മനസ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
That's why we need the renewal.
അവിടെയാണ് നമുക്ക് പുതുക്കം നിരന്തരം ആവശ്യമായിരിക്കുന്നത്.
And when that happens, we will love in a manner that is worthy of the Lord.
അങ്ങനെ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കർത്താവിന് യോഗ്യമായ വിധത്തിൽ നമുക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയും.
So Paul says, put on love.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്നേഹം ധരിച്ചുകൊള്ളണം എന്ന്. സ്നേഹം അഭിനയിക്കണം എന്നല്ല യേശു പറയുന്നത്. ഇത് പുതുജന്മം നമ്മിൽ സംഭവിച്ചതുകൊണ്ടാണ് സാധ്യമാവുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്ക് പദം അഗാപ്പെ എന്ന പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും ഉദാത്തവും ഏറ്റവും ഉയർന്നതുമായ പദമാണ് അഗാപ്പെ എന്നത്. ഇത് ദൈവ സ്നേഹത്തിന് ഉപയോഗിക്കുന്നതായ പദപ്രയോഗമാണ്. റോമലേഖനം 5:5 നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. നാം പുതുജന്മം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് നമുക്ക് നമ്മെ തന്നെ
വിധേയപ്പെടുത്തും.
അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉരുവാകുവാൻ
ഇടയാക്കും.
നാം എത്രത്തോളം അവനെ വിധേയപ്പെടുത്തുന്നുവോ അത്രത്തോളം ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും. അതുകൊണ്ട് നാം മൃദു സ്വഭാവമുള്ളവരായി തീരും, നാം മനസ്സിലുള്ളവരായി തീരും, നാം താഴ്മയുള്ളവരായി തീരും,
നാം
നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ദീർഘക്ഷമയുള്ളവരും ക്ഷമിക്കുന്നവരുമായി തീരും. സ്നേഹം ആത്മാവിന്റെ ഫലമാണ്. ഗലാത്യലേഖനം 5:23 അങ്ങനെ പറയും. ദൈവത്തിന്റെ വൃതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ സ്നേഹം എന്ന ആത്മാവിന്റെ ഫലം
പുറപ്പെടുവിക്കുന്നവരായിത്തീരും.
1 Petrus 4:8 അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നത് എല്ലാത്തിനും മീതെ 4:8 പറയുന്നു, എല്ലാറ്റിനും മീതെ സകലത്തിനും മീതെ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അവിടെ സ്നേഹം എന്നതിന് അഗാപ്പെ ദൈവ സ്നേഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ദൈവത്തിന്റെ ആശ്ചര്യകരമായ ദൈവസ്നേഹത്തിന്റെ ആശ്ചര്യകരമായ വസ്തുത എന്തെന്നാൽ ആ സ്നേഹം തന്നെയാണ് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്കും വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്.
1 Corinthians 13
വിവരിച്ചിരിക്കുന്നതായ സ്നേഹം ഈ തരത്തിലുള്ളതായ സ്നേഹമാണ്. സാധാരണഗതിയിൽ വാഹ ശുശ്രൂഷകളുടെ ബന്ധത്തിലാണ് നാം ഈ ഭാഗം വായിച്ച് കേൾക്കുന്നത്. എന്നാൽ ആ ഭാഗം നാം വായിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിവാഹം ശുശ്രൂഷ നടന്നു വന്നിരിക്കുന്നു, നിങ്ങളുടെ വിവാഹം ഫലപ്രദമായ വിവാഹമായി തീരുകയില്ല. ദൈവികമായ സ്നേഹം, ഇത് നാം ഉളവാക്കുന്ന ഒന്നല്ല, ഇത് ആത്മാവിന്റെ ഫലമാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനം ഈ തരത്തിലുള്ളതായ അഗാപ്പെ സ്നേഹം, ദൈവികമായ സ്നേഹം ആണ് എങ്കിൽ അത് നമ്മിൽ ഉണ്ടായ പുതുജന്മത്തിന്റെയും ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വസിക്കുന്നതിന്റെയും ഫലമായിട്ട് ലഭിക്കുന്നതാണ്. അവിടെയാണ് ഈ ഐക്യത ഉളവാകുന്നത്. കൂട്ടായ്മയിൽ വെളിപ്പെടുന്നതായ ഒരു തികവിന്റെ ലക്ഷണമാണ് ഈ ഐക്യത. കൊലോസ്യലേഖനം 3:14 ശ്രദ്ധിക്കുക. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ഇതാണ് സ്നേഹത്തിന്റെ തികവായ ബന്ധത്തിന്റെ അടയാളം. ഇത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ കൂട്ടായ്മയിൽ വെളിപ്പെടും. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്നത്. തികവുള്ളതായ ഒരു ബന്ധം, ആ ഒരു സ്വരച്ചേർച്ച ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ വെളിപ്പെടും. ഈ തരത്തിലുള്ളതായ സ്നേഹം വെളിപ്പെടുന്ന ഒരു സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ആളുകൾ തിരക്ക്
കൂട്ടും.
സഭയിലെ ഓരോ അംഗങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി തീരുമ്പോൾ,
അതിന്റെ
അർത്ഥം എന്താണ്? ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയരാകുമ്പോൾ ദൈവത്തിന്റെ തേജസ് അവരുടെ ജീവിതത്തിൽ
പ്രകാശിക്കും.
അങ്ങനെ അത് മുഖാന്തരം സമ്പൂർണമായ തികവുള്ളതായ ബന്ധം, സ്വരച്ചേർച്ച സാധ്യമായി
തീരും.
അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്തതായ ഒരു ആവശ്യകതയാണ് എന്ന് ഞാൻ പിന്നെയും ഓർപ്പിക്കുന്നു.
Filled means being controlled.
നിറയുക എന്നതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുക എന്നാണ് അർത്ഥം.
Ephesians 5:18, do not get drunk with wine, so that is debauchery. None of us will do that. You won't get drunk with wine.
എഫെസ്യ ലേഖനം 5:10 പറയുന്നു, വീഞ്ഞ് കുടിച്ച് മത്തരായി തീരരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. നാം അത്തരത്തിൽ ദുർനടപ്പുകാരല്ലോ.
But that's the first half of the command.
എന്നാൽ ആ കൽപ്പനയുടെ ആദ്യ ഭാഗം മാത്രമാണ്.
The second half of the commandment is equally mandatory.
ആ കൽപ്പനയുടെ രണ്ടാം ഭാഗവും അതുപോലെ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്.
Somehow we believe us forget the second part.
എങ്ങനെയോ വിശ്വാസികൾ രണ്ടാം ഭാഗത്തെ വിസ്മരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്തതായ
കാര്യം.
അത് സാധ്യമായെങ്കിൽ മാത്രമേ ക്രിസ്തു ശരീരത്തിൽ സമ്പൂർണതയുടെ ബന്ധമായ ബന്ധം
വെളിപ്പെടുകയുള്ളൂ.
അങ്ങനെയെങ്കിൽ മാത്രമേ ക്രിസ്തു ശരീരമായ സഭയിൽ ഐക്യത നിലനിൽക്കുകയുള്ളൂ.
Ephesians 4, 4:2-3.
2-3 വാക്യങ്ങൾ.
With all humility and gentleness, with patience, bearing with one another in agape. Eager to maintain the unity of the spirit and the bond of peace.
പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ, അതായത് അഗാപ്പേ സ്നേഹത്തിൽ ആത്മാവിന്റെ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു.
Now the Gnostics, the false teachers in Colossae, they were trying to bring in division within the church by their unbelieving, unbiblical teachings.
കൊലോസിയിലുള്ളതായ ദുരുപദേശകന്മാരായ ജ്ഞാനവാദികൾ ദൈവവചനത്തിന് ചേരാത്തതായ അവരുടെ ഉപദേശങ്ങൾ കൊണ്ടുവന്നത് നിമിത്തം സഭയിൽ ഭിന്നത ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. ഈ ജ്ഞാനവാദികളുടെ വ്യവസ്ഥിതിക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ഔന്നിത്യത്തെ അവർ ആദ്യം തന്നെ തിരസ്കരിച്ചു കഴിഞ്ഞുവല്ലോ. ഈ ജ്ഞാന വാദികൾ അതുകൊണ്ട് ചെയ്തത് സഭയിൽ ഭിന്നത വരുത്തുക എന്നത് മാത്രമാണ്. അവർ ഐക്യതയല്ല, അനൈക്യതയാണ് വരുത്തി വെച്ചത്. ദൈവജനത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നത് വളരെ ഗൗരവമായി കരുതേണ്ടതായ ഒരു കാര്യമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്തുള്ള സഭയിൽ മടങ്ങി വന്നതായ ഒരു കുടുംബമുണ്ട്. അവർ ഞങ്ങളോട് പറഞ്ഞു, എന്താണെന്ന് അറിയാം, 10 വർഷങ്ങൾക്ക് മുൻപ് സഭയെ ഭിന്നിപ്പിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം സഭയിൽ ഉണ്ടായി
എന്നാണ്.
അവരിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ആ സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിരുന്നു. സഭയെ ഭിന്നിപ്പാൻ ശ്രമിച്ചതായ ഒരു കൂട്ടം ആളുകൾ അന്ന് സഭയിൽ
ഉണ്ടായിരുന്നു.
അവരോടൊപ്പം ഈ കുടുംബവും പോകുവാനായിട്ട്, വിട്ടുപോകാനിടയായിത്തീർന്നു. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വന്നിരിക്കുകയാണ്. അവരെന്താണ് പറഞ്ഞതെന്നറിയാം? ആ കുടുംബം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
ഞങ്ങള് ഒരു സഭയെ 10 വർഷം, ഞങ്ങള് 10 വർഷമായിട്ട് ഒരു സഭയെ പൊളിച്ചതിന്റെ ശാപം ഞങ്ങൾ 10 വർഷമായിട്ട് അനുഭവിക്കുന്നു.
ആ കുടുംബത്തിന്റെ തലവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 10 വർഷമായിട്ട് ഒരു സഭയെ ഭിന്നിപ്പിച്ചതിന്റെ ശാപം ഞങ്ങൾ വഹിക്കുകയാണ്.
ഞങ്ങൾ തിരിച്ചു വന്നോട്ടെ.
ഞാനവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും മടങ്ങി
വരാം.
10 വർഷങ്ങൾക്ക് ശേഷം അവർ ഇപ്പോൾ ഞങ്ങളോടുകൂടെ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. അവർ വളരെയധികം വേദനയിലൂടെ കടന്നുപോയി. ഇപ്പോൾ മടങ്ങി വന്നു, അവർക്ക് വീട്ടിലേക്ക് മടങ്ങി വന്നതായ ഗൃഹാതുരത്വമുണ്ട്. ഇപ്പോൾ സഭയിൽ മുടങ്ങാതെ വരുന്നുണ്ട്. എന്നാൽ മടങ്ങി അന്ന് വിട്ടുപോയവർ എല്ലാവരും തന്നെ മടങ്ങി വന്നിട്ടില്ല. അവർ സഭയെ ഭിന്നിപ്പുവാനായിട്ട് ശ്രമിച്ചു. ഇത് അപകടകരമായ സംഗതിയാണ്, ചെയ്യാൻ പാടില്ലാത്തതൊന്നാണ്. ദൈവസഭയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയും.
So we need to be careful too. How do you deal with a person who tries to disunite the church with his or her own philosophies?
സ്വന്തം തത്വജ്ഞാനങ്ങൾ കൊണ്ട് സഭയെ ഭിന്നിപ്പുവാൻ ശ്രമിക്കുന്നവരോട് നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധാപൂർവം കരുതേണ്ടതാണ്.
Paul instructed the church.
അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക.
He tells the church to warn a divisive person twice.
ഭിന്നത ഉണ്ടാക്കുന്നവരെ അവരെ താക്കീത് നൽകണമെന്ന് രണ്ട് പ്രാവശ്യം അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
And then reject him if he does not prepare.
മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 3:10-11.
As for a person who stirs up division after warning him once and then twice, have nothing more to do with him, knowing that such a person is warped and sinful, he is self-condemned.
സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. പുതിയ കിംഗ് ജെയിംസ് വിവർത്തനത്തിൽ ഇങ്ങനെയാണ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 3:10. ഒന്ന് രണ്ട് വട്ടം ശാസിച്ച ശേഷം ഭിന്നത ഉണ്ടാക്കുന്നവനെ സഭയിൽ നിന്ന്
പുറത്താക്കുക.
ആരാണ് ഭിന്നത ഉണ്ടാക്കുന്നവൻ? മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സ്വന്തം സംതൃപ്തി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
Attached to an opinion.
അവനൊരു അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ച് നിൽക്കുന്ന ആളാണ്. ആ അഭിപ്രായമാകട്ടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനമുള്ളതല്ല.
ആ
അഭിപ്രായം സഭയുടെ ഐക്യതയ്ക്ക് ഒരു ഭീഷണിയായി തീരുകയും ചെയ്യും. അവൻ ഒരു സ്വന്തമായ അഭിപ്രായം ഉണ്ടാക്കിയ വ്യക്തിയാണ്. നിങ്ങളുടേതായ സ്വന്തം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുക ശരിയല്ല.
എന്നാൽ
സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാകുക തെറ്റില്ല, എന്നാൽ ആ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു മനുഷ്യനോട് ബുദ്ധി ഉപദേശിക്കേണ്ടതാണ്. രണ്ടു തവണ താക്കീത് നൽകേണ്ടതാണ്. എന്നാൽ ബുദ്ധി ഉപദേശിച്ച ശേഷം അവൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വേദോസ്തം പറയുന്നത് അവരെ ഒഴിവാക്കുക എന്നാണ്. എന്താണ് കാരണം?
ബിക്കോസ് ലവ് ആൻഡ് പീസ് വിദിൻ ദ ചർച്ച് നീഡ്സ് ടു ബി ഗാർഡഡ്, ഇറ്റ് നീഡ്സ് ടു ബി മെയിൻടെയിൻഡ്.
സഭയുടെ ഉള്ളിലെ സമാധാനവും സ്നേഹവും അത് നിലനിർത്തേണ്ടതാണ്, അത് പരിരക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
Now the second motive that Paul gives for believers to live a life set apart,
ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന രണ്ടാമത്തെ ലക്ഷ്യം, വിശ്വാസികൾ അവർക്ക് ദൈവ സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. കൊലോസ് ലേഖനം 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്.
In this verse, Paul returns from character to conduct.
സ്വഭാവത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് ശ്രദ്ധ തിരിക്കുകയാണ്.
How can a believer know when he is doing God's will?
താൻ ദൈവഹിതമാണ് അനുഷ്ഠിക്കുന്നത് എന്നൊരു വിശ്വാസിക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും?
One answer.
ഒരു ഉത്തരം ഇതാണ്.
It's not the only answer.
അത് മാത്രമല്ല ഉത്തരം.
One answer is the peace of Christ in the heart and in the church.
ഹൃദയത്തിലും സഭയിലും ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ഒരു ഉത്തരം.
Not only in the heart.
ഹൃദയത്തിൽ മാത്രമല്ല സഭയിലും സമാധാനമുണ്ടോ എന്ന്
പരിശോധിക്കും.
ഒരു വിശ്വാസി തന്റെ ആന്തരികമായ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഏതോ വിധത്തിൽ താൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്നത് അവന് ബോധ്യമാവും. അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഹൃദയങ്ങളിൽ വാഴട്ടെ. വാഴട്ടെ എന്ന പദം കളി സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതായ ഒരു പദപ്രയോഗമാണ്. സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനും അതിൽ അധ്യക്ഷത വഹിക്കുന്നതും ആയ ഒരു വ്യക്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന പദമാണ്. ഈ പദത്തിന്റെ മറ്റൊരു വ്യത്യസ്ത രൂപം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുണ്ട്. ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത് എന്നാണ് അവിടെ
എഴുതിയിരിക്കുന്നത്.
ഗ്രീക്ക് കളിസ്ഥലങ്ങളിൽ കളി വ്യത്യസ്ത കളികൾക്ക് അമ്പയർമാർ ഉണ്ടായിരുന്നു. ശരിയായ നിലവാരം പുലർത്താത്ത കളിക്കാരെ അവർ പുറത്താക്കും, അല്ലെങ്കിൽ നിയമലംഘികളെ പുറത്താക്കുന്നതായ അമ്പയർമാർ
ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ അമ്പയർ ആകുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒരു ഫുട്ബോൾ കളിയിൽ അമ്പയർ വിസിൽ ഊതുമ്പോൾ ആരോ ഫൗൾ ചെയ്തു എന്നാണ്
അർത്ഥം.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ സമാധാനമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ അമ്പയറായിട്ട്
നിൽക്കുന്നത്.
വിശ്വാസി സമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ താൻ കളി നിർത്തണം.
The peace of God is the umpire in our believing hearts and our churches.
നമ്മുടെ സഭകളിലും വിശ്വാസികളുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ സമാധാനമാണ് അമ്പയറായി നിൽക്കേണ്ടത്.
When we obey the will of God,
നാം ദൈവഹിതം അനുഷ്ഠിക്കുമ്പോൾ,
we have his peace within.
നമ്മുടെ അവന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും.
The moment we step out of this
world, എന്നാൽ അവന്റെ ഹിതത്തിൽ നാം പുറത്തു പോകുമ്പോൾ,
even unintentionally when we step out,
ഒരുപക്ഷേ ബോധപൂർവം അല്ലാതെ തന്നെ അവന്റെ ഹിതത്തിൽ നാം പുറത്തു പോകുമ്പോൾ, അവന്റെ സമാധാനമാണ് നമുക്ക് നഷ്ടമായി തീരുന്നത്. എന്നാൽ നാം ഓർത്തി കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്നതായ ഒരു തെറ്റായ ശരിയല്ലാത്തതായ സമാധാനത്തെ കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കേണ്ടതാണ്. യോന ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. എങ്കിൽ തന്നെയും ഒരു കൊടുങ്കാറ്റ് നടുവിൽ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുവാനായിട്ട് യോനയ്ക്ക് കഴിയുന്നുണ്ട്. അവന് സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങുക. എന്നാൽ അത് തെറ്റായ സമാധാനമാണ്. ചിലപ്പോഴൊക്കെ വിശ്വാസികൾ ആ വിധത്തിലായി തീരാറുണ്ട്. അവർ ഉറങ്ങുന്നവരായി തീരുന്നു. ചുറ്റുപാടും സംഭവിക്കുന്നതിനെ കുറിച്ച് അവർ ബോധമുള്ളവരായി തീരുന്നില്ല. യോനയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം
വാക്യം.
യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, അത് ദൈവഹിതമാണ് എന്നുള്ളതിന്റെ ഉറപ്പ്. നാം പ്രാർത്ഥിക്കണം.
Surrender to God's will.
ദൈവഹിതത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം.
We must seek his guidance in the scriptures.
ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന എന്ത് എന്ന് നാം അന്വേഷിച്ച് കണ്ടെത്തണം.
The peace of the heart alone is not always the peace of God.
ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമാധാനത്തിന്റെ ചിന്ത മാത്രമല്ല ദൈവത്തിന്റെ സമാധാനം എന്നതുകൊണ്ട് അർത്ഥം.
Something else is involved.
ഇനി മറ്റൊരു കാര്യം കൂടെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു.
If we have peace in our hearts, നമ്മൾ, we will be at peace with others in the church.
നമുക്ക് ഉള്ളിൽ സമാധാനമുണ്ട് എങ്കിൽ നാം സഭയിൽ മറ്റുള്ളവരോടും
സമാധാനമുള്ളവരായിരിക്കും.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്,
സമാധാനം He's speaking hearts. He said, not heart. Let not your hearts be troubled.
സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സഭയും അവിടെ ഉണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് സഭ ഉൾക്കൊണ്ടിരിക്കുന്നു
എന്നർത്ഥം.
ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
And the peace of God which surpasses all understanding will guard your hearts and your mind in Christ Jesus.
എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും.
Again the church is involved.
അവിടെയും സഭ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക.
1 Corinthians 7:15.
ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
God has called us to peace.
ദൈവം നമ്മെ സമാധാനത്തിനായി ജീവിപ്പാനായിട്ട് വിളിച്ചിരിക്കുന്നു.
അവിടെ
നമ്മെ വിളിച്ചിരിക്കുന്നു, സഭയും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. നാം ഒരു ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ആത്മീകമായ ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം
വാക്യം.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ശരീരത്തിൽ നമുക്ക് ഉള്ള ബന്ധങ്ങൾ സമാധാനത്തിന്റെ ബന്ധമായിരിക്കണം, സ്നേഹത്തിന്റെ ബന്ധമായിരിക്കണം, സ്വരചേർച്ചയുടെ ബന്ധമായിരിക്കണം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ദൈവഹിതത്തിൽ നിന്ന് അല്ല നാം അനുഷ്ഠിക്കുന്നത് എങ്കിൽ സഭയുടെ ഉള്ളിൽ സ്വരചേർച്ച നഷ്ടപ്പെടുകയും ഐക്യത നഷ്ടപ്പെടുത്തുവാനും നാം ഇടയാക്കി തീർക്കുന്നു. യോനയെ ശ്രദ്ധിക്കുക. യോന സമാധാനമുള്ളവനെന്ന് കരുതി, എന്നാൽ അവന്റെ പാപം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമാണ് ആ കൊടുങ്കാറ്റ്. ക്രിസ്തുവിൽ വിശ്വാസിക്കുന്നവൻ ദൈവസമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ അവർ ദൈവഹിതത്തിൽ നിന്ന് അകന്നു പോകുക എത്ര ചെയ്യുന്നത്. അവൻ ലോകത്തിനും ജഡത്തിനും ഉള്ളതിലേക്ക് തിരിയുന്നു. തന്റെ ഉള്ളിലുള്ള സമാധാനം നഷ്ടമായതിനെ നികത്തുവാനാണ് അവൻ അങ്ങനെ
ചെയ്യുന്നത്.
സമാധാനം ലഭിക്കാനായിട്ട് ലോകം നൽകുന്നതായ മറ്റ് പല മാർഗങ്ങളും അവൻ
അന്വേഷിക്കുന്നു.
യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കുമെങ്കിലും തന്റേതായ നിലയിൽ തനിക്ക് അത് ഒഴിവാക്കുവാനായിട്ട് കഴിയുകയില്ല. ഓരോ തവണയും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് അവന്റെ തന്നെ നാശത്തിന് മുഖാന്തരമായി തീരും.
When you don't have peace with him,
നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല, സമാധാനമില്ലെങ്കിൽ
you can develop dangerous habits.
അപകടകരമായ പല സ്വഭാവങ്ങളും നമുക്ക് ഉണ്ടായിത്തീരും.
You know, when some people don't have peace, what they do?
ചില ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്?
They try to get peace by smoking.
അവർ പുകവലിക്കുന്നതിലൂടെ,
by drinking.
അല്ലെങ്കിൽ മദ്യപിക്കുന്നതിലൂടെ.
They think that, you know, these will substitute.
സമാധാനം അന്വേഷിക്കുന്നു, എന്നാൽ ഇത് പകരമായി തീരുമെന്ന് അവർ കരുതുന്നു.
Some people think that, you know, they just have to keep eating.
ചില ആളുകൾ അമിത ഭക്ഷണം കഴിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്താണ് സംഭവിക്കുക? അവര് അമിത ഭക്ഷണപ്രിയരായി തീരുന്നു. അതെല്ലാം അവർക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ അത്രേ അവർ ശ്രമിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവഹിതം അനുഷ്ഠിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ സമാധാനം നമുക്ക് മടക്കി
ലഭിക്കുകയുള്ളൂ.
ഈ ഏക ശരീരത്തിൽ നമുക്ക് സമാധാനം ആവശ്യമാണ്. നമുക്ക് അനിശ്ചിതാവസ്ഥ അല്ല ഇവിടെ ആവശ്യമായിരിക്കുന്നത്. അത് ആവശ്യമുള്ള കാര്യമല്ല. യേശു നമുക്ക് സമാധാനം നൽകുന്നു. അവൻ സമാധാനത്തിന്റെ
പ്രഭുവാണ്.
അവൻ നമ്മുടെ വഴികളെ നയിക്കുന്നു. സമാധാനത്തിന്റെ മാർഗങ്ങളിലാണ് അവൻ നമ്മെ നടത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 71-ാം
വാക്യം.
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 79-ാം വാക്യം. ഇരുളിലും മരണനിഴലുകളിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. യേശു നമുക്ക് സമാധാനം നൽകുകയും സമാധാന മാർഗങ്ങളിൽ നമ്മുടെ പാതകളെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ അവൻ ചെയ്യുന്ന പ്രവർത്തിക്ക് നാം നമ്മെ തന്നെ
വിധേയപ്പെടുത്തേണ്ടതാണ്.
അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി സമാധാന ബന്ധം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക. ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞിരിക്കുമ്പോൾ നാവിൽ സ്തുതി ഉയരുക തന്നെ
ചെയ്യും.
അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിന്റെ 15 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നന്ദിയുള്ളവരായി ഇരിപ്പീൻ എന്ന്. ദൈവഹിതം അനുഷ്ഠിക്കാത്തതായ ഒരു വിശ്വാസി അവന് യഥാർത്ഥ പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത് കാണാൻ കഴിയുകയില്ല. ദാവീദ് തന്റെ പാപത്തെ മറച്ചു വെച്ചപ്പോൾ അവന് സമാധാനം നഷ്ടപ്പെട്ടു, അവന് സ്തുതിയും നഷ്ടപ്പെട്ടു. 32 വാക്യം സങ്കീർത്തനത്തിന്റെ 3 വാക്യം, ഞാൻ മൗനമായിരുന്നപ്പോൾ എന്റെ എന്റെ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. 5 വാക്യം പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചതു. 51 സങ്കീർത്തനത്തിന്റെ 12 വാക്യത്തിൽ പറയുന്നത്, സങ്കീർത്തനത്തിന്റെ 12 വാക്യം പറയുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദാവീദ് തന്റെ പാപങ്ങളെ ഏറ്റവും സമ്മതി പറഞ്ഞ് സമ്മതിച്ചപ്പോൾ അവന്റെ ഗാനം അവന്റെ നാവിന്മേൽ മടക്കി വരുന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ 3 ലക്ഷ്യം,
believers, we experience God's word in our lives. That is a motive.
വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് അവന്റെ വചനം നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിലുള്ളതായ 3 ലക്ഷ്യം അതാണ്.
Believers experience God's word.
ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിൽ അവർക്ക് അനുഭവവേദ്യമായി തീരും.
3
വാക്യം,
let the word of Christ dwell in you richly.
ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
The word of Christ means,
ക്രിസ്തുവിന്റെ വചനം എന്നതുകൊണ്ട്
of course the word of God.
ദൈവവചനം എന്നാണ് അർത്ഥം.
The false teachers, they came to
കൊലോസയിൽ കടന്നു വന്നതായ ദുരുപദേഷ്ടക്കന്മാർ, അവർക്ക് ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, മനുഷ്യ നിർമ്മിതമായ ചില പാരമ്പര്യങ്ങൾ, നിയമ മതപരമായ ചില നിയമങ്ങളും വ്യവസ്ഥകൾ, മാനുഷികമായ തത്വജ്ഞാനങ്ങൾ. അവരുടെ ഉപദേശങ്ങളോട് ചേർത്ത്, ദൈവത്തിന്റെ വചനത്തോട് ചേർത്ത് അവരുടെ ഉപദേശങ്ങൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് അവർ ശ്രമിച്ചു, എന്നാൽ അക്കാര്യത്തിൽ അവർ വിജയിച്ചില്ല. കാരണം ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിന്റെ മഹത്വം കൊണ്ടുവരുന്നതാണ്, മനുഷ്യനിർമ്മിതമായ തത്വജ്ഞാനം അങ്ങനെയുള്ളതല്ല. ദുരുപദേശക്കന്മാരുടെ വചനമല്ല, സുവിശേഷത്തിന്റെ സത്യവചനമാണ് കൊലോസിലുള്ളവർക്ക് രക്ഷ ദാനം നൽകിയത്. കൊലോസി ലേഖനം 1:5 5 വാക്യം,
of this you have heard before in the word of the truth, the gospel.
ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞു. ഇത് കേട്ട നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഈ വചനം തന്നെയാണ് നമുക്ക് ജീവൻ നൽകുന്നത്, നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്.
1 Peter 1:23.
പത്രോസിന്റെ 1 അധ്യായത്തിന്റെ 23 വാക്യം,
since you have been born again, not of perishable seed but of imperishable, through the living and abiding word of God.
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 25 വാക്യവും ശ്രദ്ധിക്കുക, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു.
2 Peter 2:2-3
വാക്യങ്ങളും ശ്രദ്ധിക്കുക,
like newborn infants long for the pure spiritual milk, and by it you may grow up into salvation.
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനം നമ്മുടെ ഉള്ളിൽ ഐശ്വര്യമായി വസിപ്പാനായിട്ട് നാം അനുവദിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും. 3 16 വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി പോവാം.
Let the word of Christ dwell in you richly.
ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അവിടെ വസിക്കുക എന്ന പദം,
it means to feel at home.
അതിന്റെ അർത്ഥം ആ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ സർവസ്വാതന്ത്ര്യത്തോടും കൂടെ വസിക്കുവാനായിട്ട് അനുവദിക്കുക
എന്നാണ്.
ദൈവത്തിന്റെ കൃപയും അവന്റെ സമാധാനവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സർവസ്വാതന്ത്ര്യത്തോടു കൂടെ വിഹരിക്കും.
And we will discover how rich the word is with spiritual treasures that give value to our life.
നമ്മുടെ ജീവിതത്തിന് മൂല്യം നൽകുന്നതായ ആത്മീയമായ ആത്മീയമായ ധനം അവന്റെ വചനത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക്
കഴിയും.
ഇത് വ്യക്തികളായി കൊലോസ്യ വിശ്വാസികൾക്ക് എഴുതിയതാണ് എന്ന് മാത്രം നാം കരുതരുത്. ഇത് സഭയ്ക്ക് മൊത്തത്തിൽ എഴുതിയതായ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു സഭയായി ദൈവവചനം പഠിക്കുന്നതിന് നാം ഇത്രയധികം സമയം ചിലവഴിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ. നിങ്ങളിൽ എന്ന് മാത്രമല്ല, വ്യക്തികളിൽ എന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ഉദ്ദേശിച്ചത്രേ
പറയുന്നത്.
സഭയുടെ ഓരോ അംഗങ്ങളുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ വചനം സർവസ്വാതന്ത്ര്യത്തോടും കൂടെ കടന്നു വരുമ്പോൾ, വസിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സഭയുടെ കൂട്ടായ്മയുടെ നടുവിലും ദൈവത്തിന്റെ വചനത്തിന് സർവ സ്വാതന്ത്ര്യം ലഭിക്കും. ഷമ്മാ ടാബനാക്കിൽ വന്ന പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം സമയം ദൈവവചനം പഠിപ്പാനായിട്ട് ചിലവഴിക്കുന്നുണ്ടോ? അത്രത്തോളം സമയം ദൈവവചന പഠനത്തിനായിട്ട് ചിലവഴിക്കാത്ത മറ്റ് സഭകളിൽ നിന്ന് വരുന്നവരാണ് ഇത് പലപ്പോഴും പറയുന്നത്. ഇത്രയും സമയം ചിലവഴിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ഉണ്ണിയുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉടനെ ഈ ഭവനത്തിൽ വരുമ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും എനിക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട്
കഴിഞ്ഞു.
ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകാവൂ എന്ന് രാധ നിർബന്ധിച്ചു. നാം വീട്ടിലായിരിക്കുമ്പോൾ സമയം ഒരു വിഷയമല്ല. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും സഭയെ പൊതുവിലും ദൈവവചനത്തിന് ആ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. എന്തെങ്കിലും നമുക്ക് താല്പര്യക്കുറവ് തോന്നുന്നെങ്കിൽ എവിടെയോ
പ്രശ്നമുണ്ടെന്നോ,
വചനം പ്രസംഗിച്ച് കേൾക്കുന്നത് നമുക്ക് വിരസ ഉളവാക്കുന്നെങ്കിൽ എവിടെയോ കാര്യമായ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് സർവമായ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് ആ വിധത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവവചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ. അങ്ങനെയെങ്കിൽ സഭയുടെ കൂട്ടായ്മയുടെ മധ്യത്തിലും ദൈവത്തിന്റെ വചനത്തിന് സർവവിധമായ സ്വാതന്ത്ര്യം
ലഭിക്കും.
അപ്പോൾ നാം പ്രാർത്ഥിക്കും, അപ്പോൾ നാം ദൈവവചനം പഠിക്കും, നാം ആരാധിക്കും, നാം വളരുകയും ചെയ്യും. നമുക്ക് ദൈവവചനം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ആരാധനയും നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ ആത്മീയമായ ഡി എൻ എ ആയി
മാറണം.
അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കേണ്ടതായ ആവശ്യമുണ്ട്. പ്രാർത്ഥനയും ആരാധനയും വചനപഠനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടതായ ശിക്ഷണമാണ്. വല്ലപ്പോഴും നടക്കുന്നത് ഉള്ളതായ വിരസമായ ഒരു ഒരു പ്രയത്നമല്ല.
Being led by the Holy Spirit, we actively engage ourselves in this study.
ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം വചനപഠനത്തിൽ ഉത്സാഹത്തോടുകൂടെ ഇടപെടുകയാണ്.
In meditation of God's word.
ദൈവവചനത്തിന്റെ ധ്യാനത്തിൽ നാം ഇടപെടുകയാണ്.
In memorization of God's word.
ദൈവവചനം മനഃപാഠമാക്കുന്നതിൽ ശ്രദ്ധാലുക്കളായി തീരുകയാണ്. പ്രാർത്ഥനയിൽ.
In worship.
ആരാധനയിൽ.
We spend time in quiet reflection of what God is saying to us through his word.
അവന്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മോട് പറയുന്നത് കേൾക്കുവാനായിട്ട് നിശബ്ദമായി അവന് കാത്തിരിക്കുകയാണ്.
Remember what John told us in the youth meeting this morning.
ഇന്ന് രാവിലെ യൂത്ത് മീറ്റിംഗിൽ ജോൺ പറഞ്ഞത് പ്രത്യേകം ഓർക്കുക.
Take definite commitment.
വ്യക്തമായ നിർണയങ്ങൾ എടുക്കുക.
To invest time talking with God.
ദൈവത്തോട് സംസാരിക്കുന്നതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ചിലവഴിക്കുന്നതിന് സമയം വ്യക്തമായി കണ്ടെത്തുക. പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നതിന് അവനിൽ നിന്ന് പഠിക്കുന്നതിന് സമയം കണ്ടെത്തുക. അവന്റെ വചനത്തിൽ നിന്ന് അത് പഠിക്കുന്നതിന് സമയം കണ്ടെത്തുക. ആരാധനയിൽ സമയം ചിലവഴിക്കുക.
This is the vital key to spirit-filled, spirit-formed, spirit-energized devotion.
ആത്മീകമായ ആത്മാവിന് നിറവുള്ള ആത്മാവിനാൽ നയിക്കപ്പെട്ടതായ ആത്മാവിന്റെ വിധേയപ്പെട്ടതായ ധ്യാനത്തിന്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്.
Actually, this is a spiritual discipline.
ഇത് ആത്മീയമായ ഒരു ശിക്ഷണമാണ് യഥാർത്ഥത്തിൽ.
And if this discipline is not cultivated,
ഈ ശിക്ഷണം നാം വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ. ഞാൻ വിശ്വാസി ആകുന്നതിന് മുമ്പ് ദൈവ വേദപുസ്തകം വായിച്ച് ഉറങ്ങാറുണ്ടായിരുന്നു. കിങ് ജെയിംസ് വിവർത്തനമായിട്ടായിരുന്നു അത്. രാജാക്കന്മാർക്ക് ഉതകുന്ന ഇംഗ്ലീഷാണ്. എന്റെ ഇംഗ്ലീഷ് മോശമായിരുന്നു. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷമാണ് എന്റെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടത്. ഉറങ്ങാൻ വേണ്ടി ഞാൻ വേദവസ്ഥ എടുത്ത്
വായിക്കാറുണ്ടായിരുന്നു.
ഇന്ന് ഞാൻ ഇന്ന് അങ്ങനെയല്ല. ഞാൻ അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നു, ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു, അവന്റെ വചനത്തോട് കൂടെ സമയം ചിലവഴിക്കുന്നു, അവൻ സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു.
Think about God's word over and over again.
ദൈവവചനത്തെ കുറിച്ച് ഞാൻ ഇടപെടാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.
That's meditating on God's word.
അതത്രേ ദൈവവചനം ധ്യാനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാണ്.
Believe God's word as he speaks to you. Don't forget.
അവൻ എന്നോട് സംസാരിക്കുന്നതനുസരിച്ച് ഞാൻ അവന്റെ വചനം വിശ്വസിക്കുന്നു, വിസ്മരിക്കുന്നില്ല.
Don't forget the three pillars, word of God, worship and prayer.
ദൈവവചനം, ആരാധന, പ്രാർത്ഥന, ഈ മൂന്ന് തൂണുകൾ വിസ്മരിക്കരുത്.
Receive his word to you by faith and then God's word will become part of who you are.
അവന്റെ വചനം വിശ്വാസത്തിൽ നീ സ്വീകരിക്കുക, അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി
തീരും.
യഥാർത്ഥ സത്യ ദൈവത്തിന്റെ ജീവനുള്ള പത്രമായി നിങ്ങൾ മാറും. പിന്നീട് എന്താണ്
സംഭവിക്കുന്നത്?
ദൈവത്തിന്റെ വചനം നമ്മുടെ സംസാരമായി മാറും. കൊലോസ് ലേഖനം 3:16. ബുദ്ധി തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങൾ ഏതെങ്കിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
So there will be a rich outflow of God's word in everything you do.
നിങ്ങൾ ചെയ്യുന്നത് എല്ലാത്തിലും ദൈവവചനം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് തുടങ്ങും.
You will speak words of heavenly wisdom.
നിങ്ങൾ സ്വർഗീയമായ ജ്ഞാനം സംസാരിക്കുന്നവരായി തീരും.
You will make decisions based on the wisdom that God gives you.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന ജ്ഞാനത്തിനൊത്ത തീരുമാനങ്ങൾ എടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറും.
You will teach and admonish using the word of God.
ദൈവവചനം ഉപയോഗിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യുന്നവരായി തീരും.
Our relationship with each other gets saturated with God's word ruling every area of our life.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മറ്റുള്ളവരോടുള്ള ബന്ധത്തെയും ദൈവത്തിന്റെ വചനം ഭരിക്കുവാനായിട്ട് തുടങ്ങും.
So this results in a community of God's people filled with God's word, therefore God's glory descends upon them and God's presence is made real and they express a life of praise and worship of the true and the living God.
ദൈവവചനത്താൽ നിറയപ്പെട്ടതായ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഒരു സമൂഹമായിട്ട് അവർ മാറും. അവരുടെ മധ്യ ദൈവത്തിന്റെ മഹത്വവും തേജസ്സും ഉണ്ടാവും. ദൈവവചനം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും.
God's word will inhabit our worship of him.
നമ്മുടെ ആരാധനയിൽ ദൈവത്തിന്റെ വചനം മുഖ്യമായ ഒരു സ്ഥാനമുണ്ടാവും.
We will worship him in truth.
നാം സത്യത്തിൽ അവനെ ആരാധിക്കുന്നവരായി മാറും.
We will know who he is.
അവൻ ആരാണെന്ന് നാം തിരിച്ചറിയും.
The study of God's word, worship, all of these three pillars become exciting. It becomes incredible fulfilling journey with God.
ദൈവവചനത്തിന്റെ പഠനം, പ്രാർത്ഥന, ആരാധന എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉത്തേജനം നൽകുന്നതായി മാറും. ഒരു ഫലപ്രദമായ ജീവിതയാത്രയ്ക്ക് അത് പ്രധാനപ്പെട്ടതായി ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച വൈകുന്നേരവും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും അവന്റെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും.
Singing psalms and hymns and spiritual songs with thankfulness in your hearts to God.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിപ്രദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ഇങ്ങനെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വളരെ യാഥാർത്ഥ്യമായി തീരും.
Here the word psalms is used in Greek, it's samos. It means a set piece of music, a sacred chant accompanied with a voice or harp or other instrument.
സങ്കീർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് വാദ്യോപകരണങ്ങളോടുകൂടി ദൈവത്തിന് യോഗ്യമായ വിധത്തിൽ ഒരു ഗീതം ആലപിക്കുന്നതിനെ കുറിച്ചാണ്. ഭക്തനായ യഹൂദന്മാർ എപ്പോഴും സങ്കീർത്തനങ്ങൾ
ആലപിച്ചിരുന്നു.
സങ്കീർത്തനങ്ങളാണ് അവന്റെ പാഠപുസ്തകം.
In fact, there's a Bible that our friend Ernest who came this morning, he's from Netherlands.
ഇന്ന് വന്ന ഏണസ്റ്റ് എന്ന സഹോദരൻ വന്നല്ലോ, അദ്ദേഹത്തിന്റെ വേദപുസ്തകത്തിന്റെ ഒടുവിലായി സങ്കീർത്തനങ്ങൾ ഗാനരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ആ പുസ്തകം കൊണ്ടുവന്നിരുന്നു. ഇത്തവണ ഞാൻ അത് തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചു. അതെ, അദ്ദേഹം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
The lyrics of the psalm are biblical lyrics.
Veda sankirtanathinte varigal deiva vajanathinte varigala.
So when we have a song that is sung with instruments with biblical lyrics,
vadyovaranangalude deiva vajanam nam aalapikkumbol adu sankirtanangalayi maarum.
Then you come to the word hymns.
Ava pinnida stuthigal undu. ആത്മീയ ഗീതങ്ങൾ ഉണ്ട് സർ. ഹൂംനോസ് എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നാം ദൈവത്തെ കുറിച്ച് എഴുതുന്നതായ
ഗാനങ്ങളാണ്.
ക്രിസ്തീയ ഗാന രചയിതാക്കൾ അതാണ് ചെയ്യുന്നത്. ആത്മീയ ഗീതങ്ങൾ എന്ന പദം പിന്നെയും ഉപയോഗിക്കുന്നു.
It's spiritual songs, songs that are supernaturally generated.
അമാനുഷികമായ രീതിയിൽ ഉളവാകുന്നതായ ഗാനങ്ങൾ എന്നാണ് ആത്മീയ ഗീതങ്ങൾ എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിന്റെ രചയിതാവ്. കർത്താവിനുള്ള പ്രാർത്ഥന, കർത്താവിന്റെ പ്രാർത്ഥന ആ വിശ്വാസികളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും.
So spiritual songs are impromptu rhythmic lyrics given by the Holy Spirit. It could be in one's own language or it could be in tongues.
ആത്മീയ ഗീതങ്ങൾ എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ഗാനങ്ങളാണ്. അത് നമുക്ക് അറിവുള്ള ഭാഷയിലാകാം അല്ലെങ്കിൽ അന്യ ഭാഷകളിലാകാം.
Now tongues are not given as a sign of a superior relationship with God.
ദൈവത്തോടുള്ളതായ സമുന്നതമായ ഒരു ബന്ധത്തിന്റെ അടയാളമല്ല അന്യ ഭാഷ.
Tongues are given for prayer, worship, to be enlarged.
പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അത് വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് അത്രേ അന്യ ഭാഷ നൽകപ്പെട്ടിരിക്കുന്നത്.
It's given for personal strengthening in the things of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി കൂടുതൽ അതിൽ ബലപ്പെടേണ്ടതിനാണ് അന്യ ഭാഷ നൽകപ്പെട്ടിരിക്കുന്നത്.
And tongues are given for the believer to edify himself.
വിശ്വാസി തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തേണ്ടതിനാണ് അന്യ ഭാഷ നൽകപ്പെട്ടിരിക്കുന്നത്. യൂദായുടെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യം.
But you beloved, building yourself up in your most holy faith and praying in the Holy Spirit.
നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു.
So praying in the Holy Spirit is there praying in
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് വരുന്ന 14:15 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ആകയാൽ എന്താ, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും
And I will also sing with the understanding.
ബുദ്ധിയോടും പാടും.
This is beautiful.
ഇത് മനോഹരമായ കാര്യം.
Very important to understand.
ഇത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്.
Again, 1 Corinthians 14.
ഒന്ന് കൊരിന്ത്യർ 14ന്റെ 1-ൽ പറയുന്നത് ശ്രദ്ധിക്കുക.
For he who speaks in a tongue does not speak to men but to God.
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു.
No one understands.
ആരും തിരിച്ചറിയുന്നില്ലല്ലോ.
However, in the spirit he speaks mysteries.
എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു.
So when he speaks or sing in tongues,
നാം ആത്മാവിൽ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് അർപ്പിക്കുന്നതായ പ്രാർത്ഥനകളോ സ്തുതിഗാനങ്ങളോ ആകാം. വിശ്വാസിക്ക് മനസ്സിലാകാത്തതായ ഒരു ഭാഷയിലാണ്. ആത്മീയ ഗീതങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉത്തേജിക്കപ്പെടുന്നതായ ഗാനങ്ങൾ.
Songs prompted by the Holy Spirit in a tongue that is unknown to the believer.
വിശ്വാസിക്ക് അറിവില്ലാത്ത ഒരു ഭാഷയിൽ ആത്മാവ് നൽകുന്നതായ ഗാനങ്ങൾ.
I do this every morning.
എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്യുന്നു.
I listen to a song which I understand with my mind.
ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചു.
Not just one.
ഒന്നല്ല.
You can pick up a worship song.
ആരാധന ഗാനം നിങ്ങൾക്ക് എടുക്കാം.
And when I sing along with the song, I worship with my mind. I understand what I'm singing.
ആ ഗാനം നാം പാടുമ്പോൾ ഞാൻ പാടുന്നത് എന്താണെന്ന് എനിക്ക് ബുദ്ധിക്ക് മനസ്സിലാവും. എനിക്ക് ആരാധന ഗാനം ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ആ പാട്ട് കേൾക്കുന്നു. എന്റെ ബുദ്ധി കൊണ്ട് ഞാനത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. എന്റെ ബുദ്ധി കൊണ്ട് ഞാനത് മനസ്സിലാക്കുകയും എന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഞാൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ട് തുടങ്ങുന്നു. ദൈവം എനിക്ക് നൽകുന്ന ഭാഷ കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്റെ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആത്മീയ വർധന വരുന്നു. എന്നാൽ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ ആത്മാവിൽ ആത്മീയ വർധന വരുന്നു.
Innermost being is edified or strengthened by the Holy Spirit of God. Now that supersedes the mind.
ദൈവത്തിന്റെ എന്റെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് എന്റെ ആത്മാവിൽ ആത്മീയ വർധന വരുത്തുന്നു. അത് ബുദ്ധിക്ക് അതീതമായ ഒരു
കാര്യമാണ്.
ദൈവം എനിക്ക് നൽകിയ ഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ എന്താണ് പാടുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. അതാണ് സംഭവിക്കുന്നത്.
It's so beautiful to do this.
അത് ചെയ്യുക ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്.
Because you, when you come out of your time alone with God, you are so strengthened in your spirit, in your soul, and in your body.
ആ വിധത്തിൽ നിങ്ങൾ ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച ശേഷം പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഒരുപോലെ നിങ്ങൾ ബലപ്പെട്ടവരായിത്തീരും.
Now, what if you ask the question, Pastor, but I don't have the gift of tongues.
ഭാഷാവരം എനിക്കില്ല ഒരു പാസ്റ്റർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ സാരമില്ല.
You worship God with your mind.
നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം.
Ask God to give you the gift.
ഈ കൃപാവരത്തിനായിട്ട് ദൈവത്തോട് നിങ്ങൾക്ക് അപേക്ഷിക്കാം.
And God will give you the gift you ask.
ചോദിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഈ കൃപ നിങ്ങൾക്ക് നൽകും.
Ask sincerely.
മനപരമാർത്ഥമായി ചോദിക്കുക.
Ask believing that God gives.
ദൈവം നൽകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് യാചിക്കുക.
And when he gives.
അവൻ നൽകുമ്പോൾ
start using
it. അത് ഉപയോഗിക്കുവാനായിട്ട് ആരംഭിക്കുക.
You know, some people,
ചില ആളുകൾ,
I know people who've done this, they start worshiping the Lord.
അവർ
in a tongue that God has given.
ദൈവം നൽകിയ
ഒരു time, because they don't understand what they're saying, they stop using the gift.
ദൈവം നൽകിയ ഒരു ഭാഷയിൽ ഒരു അന്യഭാഷയിൽ അവർ ദൈവത്തെ ആരാധിപ്പാനായിട്ട് തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാത്തതുകൊണ്ട് അവർ അത് ഉപേക്ഷയായി വിചാരിക്കുന്നു.
I know pastor who told me this.
ഒരു പാസ്റ്റർ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
He said, I was in a meeting.
ഞാനൊരു യോഗത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയുണ്ടായി. ഞാൻ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ഭാഷയിൽ ഞാൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ ഭാഷ സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പിശാച് എന്നോട് പറയാൻ തുടങ്ങി.
I didn't tell you that. He told me that he started saying, I can't understand what I'm saying. Maybe I'm saying something which I should not be saying.
ഞാൻ എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല, ഒരുപക്ഷെ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി.
And then years later when I met him,
വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ,
he asked me this question.
ഈ ചോദ്യം എന്നോട് ചോദിച്ചു.
He said, I started speaking in a language which I could not understand, but I stopped using it because I could not understand it.
എനിക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു, പക്ഷെ മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ അത് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചു. എന്താണ് സംഭവിച്ചത്? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളെ നാം ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉറങ്ങുന്ന നിദ്രാവസ്ഥയിലായിത്തീരും. അത് അപകടകരമായ ഒരു സാഹചര്യമാണ്.
Use the gifts that God gives.
ദൈവം നമുക്ക് നൽകുന്ന കൃപകളെ ഉപയോഗിക്കുക.
And then when you begin to use those gifts, God will lead you to greater gifts.
നാം ഉപയോഗിക്കുമ്പോൾ ആണ് ദൈവം കൂടുതൽ വിലയേറിയ വരങ്ങളിലേക്ക് നമ്മെ നടത്തുന്നത്.
So songs and hymns and singing with understanding.
സംഗീതങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും.
But spiritual songs and singing with the spirit, which can happen in one's own language or in a tongue.
ആത്മീയ ഗീതങ്ങൾ എന്നതുകൊണ്ട് സ്വന്തമായ ഭാഷയിൽ അല്ലെങ്കിൽ അന്യ ഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാകാം.
Now go a little further.
അല്പം കൂടെ മുമ്പോട്ട് പോയാൽ,
spiritual songs are actually a participation of heaven's song by the enablement of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സ്വർഗീയമായ ഗാനങ്ങൾ നമുക്ക് പാടുവാൻ ലഭിക്കുന്നതാണ് ആത്മീയ ഗീതങ്ങൾ എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു.
I believe there is worship going on in heaven with music beyond description.
ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ സംഗീത വാദ്യോപകരണങ്ങളെ അകമ്പടിയോടെ സ്വർഗത്തിൽ ആരാധന നടക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
The book of Revelation speaks about a song in this time as the sound or the voice of many waters.
അനേകം ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു സംഗീതം പോലെയാണ് സ്വർഗത്തിലെ ആരാധന എന്ന് നാം വായിക്കുന്നു.
Revelation chapter 14 verse 2 and 3.
വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ.
And I heard a voice from heaven like the roar of many waters and like the sound of loud thunder.
പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ ഒരു ഘോഷം കേട്ടു.
What I heard was like the sound of harpists playing on their harps and they were singing a new song before the throne and before the four living creatures and before the elders. No one could learn that song except the
ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിൽ 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല.
ആരാണ്
ഈ 144,000 പേർ? മഹോപദ്രവകാലത്ത് ഇസ്രായേൽ 12 ഗോത്രങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്നതായ ആളുകളാണ്, യഹൂദന്മാരാണ് അവർ എന്ന് ഞാൻ കരുതുന്നു. വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ 4 വാക്യം.
144,000 of the sons of Israel.
മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ.
And then in Revelation 14:3 we read, no one could learn that song except the 144,000 who had been redeemed from the earth.
14 വാക്യത്തിൽ അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. പഠിക്കുക എന്ന പദത്തിന് മന്ദാനോ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഗ്രഹിക്കുക
എന്നാണ്.
ട്യൂൺ പഠിക്കുക എന്നല്ല അർത്ഥമാക്കിയിരിക്കുന്നത്. ആ പാട്ടിന്റെ അർത്ഥം എന്ന് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല എന്നാണോ? അത് മഹോദ്രകാലത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ടതായ 144,000 പേർക്ക് വേണ്ടി
മാത്രമുള്ളതാണ്.
എന്നാൽ സ്വർഗീയമായ ഈ ഗാനത്തിൽ ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവരായ നമുക്ക് പങ്കാളികളായി തീരുവാൻ കഴിയുകയില്ല എന്നതിനർത്ഥമില്ല. സ്വർഗീയമായ ഗാനാലാപത്തിൽ നമുക്കും പങ്കാളികളായി തീരുവാൻ
കഴിയും.
എന്തുകൊണ്ട്?
കാരണം
നാം ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽച്ച് സ്വർഗത്തിൽ
ഇരുത്തപ്പെട്ടിരിക്കുകയാണ്.
നമ്മുടെ സ്ഥാനം സ്വർഗത്തിലാണ്.
Revelation 14:1.
വെളിപ്പാട് പുസ്തകം 14:1.
Speaks 144,000 standing on Mount Zion with the Lamb of God, with the Lord Jesus who has redeemed them.
അവരെ വീണ്ടെടുത്തതായ കുഞ്ഞാടിനോട് കൂടെ സിയോൻ മലയിൽ നിൽക്കുന്നവരായ 144,000 പേരെയാണ് 14 അധ്യായം 1 വാക്യത്തിൽ കാണുന്നത്.
And I looked and behold, on Mount Zion stood the Lamb with him 144,000 who had his name and his father's name written on their foreheads.
പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു.
Now you go to the book of Hebrews.
എബ്രായ ലേഖനം പരിശോധിച്ചാൽ,
and there you find the redeemed of God, the redeemed people of God have come to Mount Zion.
അവിടെ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട സിയോൻ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് നാം കാണും.
To the city of the living God, heavenly Jerusalem. That's why you and I are.
അവിടെ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമിലേക്ക് അവർ ഒരുമിച്ച് കൂടുന്നു. അവിടെയാണ് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്.
Hebrews 12:23. But you have come to Mount Zion and to the city of the living God, heavenly Jerusalem, and to innumerable angels in festal gathering, and to the assembly of the firstborn who are enrolled in heaven, and to God the judge of all, and to the spirits of righteous made, of the righteous made perfect.
പിന്നെ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിനും മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സീനായ് പർവ്വതം കർത്താവിന്റെ പ്രതിനിധാനം ചെയ്യുന്നു.
Jerusalem represents the descending of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരവിനെ അത്രേ സൂചിപ്പിക്കുന്നു.
You see, the law was given on Mount Sinai.
ന്യായപ്രമാണം സിയോൻ പർവ്വതം സീനായ് പർവ്വതത്തിലാണ് നൽകപ്പെട്ടത്.
The Holy Spirit descended on Mount Zion, Jerusalem.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകട്ടെ സിയോൻ പർവ്വതത്തിൽ യെരുശലേമിലാണ് വെളിപ്പെട്ടത്.
When did that happen?
എപ്പോഴാണ് സംഭവിച്ചത്?
On the day of Pentecost, the Lamb of God had risen and ascended to heaven. കുഞ്ഞാട്
ദൈവത്തിന്റെ കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പെന്തക്കോസ്ത് നാളാണ് അത് സംഭവിച്ചത്.
So Jesus says in Luke 24:49, and behold, I am sending the promise of my Father upon you, but stay in the city until you are clothed with power from on high.
എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തിനായിട്ട് നിങ്ങൾ നഗരത്തിൽ പാർക്കണമെന്ന് കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർക്കുക.
That city is Jerusalem.
അത് യെരുശലേം നഗരമാണ്.
And Luke goes on to continue what happened.
യാതൊരു പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് ലൂക്കോസ് തുടർന്ന് പറയുന്നു.
He says that in Acts 1:45.
അപ്പോസ്തല പ്രവൃത്തികളുടെ 1:4-8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്.
And while staying with them, he ordered them not to depart from Jerusalem, but to wait for the promise of the Father, which he said, you heard from me, for John baptized with water, but you will be baptized with the Holy Spirit not many days from now.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
So when the Holy Spirit came upon them,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ,
they spoke in languages unknown to them, enabled by the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടിട്ട് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു.
Acts 2:6-8.
2:6-8 വാക്യം.
At this sound the multitude came together and they were bewildered because each one was hearing them speak in his own language, and they were amazed and astonished, saying, are not all these who are speaking Galileans?
ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു.
So Mount Sinai represents the law. Mount Zion represents the descending of the Holy Spirit.
സീനായ് പർവ്വതം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുമ്പോൾ സിയോൻ പർവ്വതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അത്രേ
സൂചിപ്പിക്കുന്നു.
എബ്രായലേഖനം 12:2 രണ്ടാം വാക്യത്തിൽ പറയുന്നു, നാം സിയോൻ പർവ്വതത്തിനും അടുക്കൽ അത്രേ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആത്മീയ അനുഭവങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാക്കി തീർപ്പാൻ കഴിയുമെന്നത്ര. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മനുഷ്യന്മാരുടെ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുമുണ്ട്. 1 Corinthians 13:12 വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ,
so there are human languages,
മനുഷ്യമായ ഭാഷകളുണ്ട്,
and there are languages that are unknown,
നമുക്ക് അറിവില്ലാത്തതായ ഭാഷകളുമുണ്ട്.
When I speak in the tongue that God has given me,
ദൈവം എനിക്ക് നൽകുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ,
I am actually desperately trying to find out if that language is a human language.
അത് മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ഭാഷയാണോ എന്ന് കണ്ടെത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു.
You know, I even downloaded an app.
ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കി, അത് ഭാഷകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു ആപ്പ്. ഒരു ദിവസം രാവിലെ ഞാൻ ആത്മാവിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ ഈ ഭാഷ ഏതെന്ന് തിരിച്ചറിയുവാൻ ഈ ആപ്പ് ഉപയോഗിച്ചു നോക്കി. അത് തിരിച്ചറിയുവാനായിട്ട് ആപ്പിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇതേ ഭാഷ സംസാരിക്കുന്ന ഒരാളെ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഞാൻ കണ്ടെത്തി എന്ന് വന്നേക്കാം. ഞാൻ പറയുന്നതെന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ മനസ്സിലായേക്കും
വരാം.
എന്നാൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്നും വരാം. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതൊരു മാനുഷികമായ ഭാഷ ആകണമെന്നില്ല. കാരണം എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ഇടപെടുന്നതാണ്. അത് അവൻ എനിക്ക് നൽകിയ ഭാഷയാണ്. ഞാൻ എന്റെ മുട്ടിന്മേൽ നിന്നപ്പോൾ, അതിരാവിലെ ഒരു ദിവസം പ്രാർത്ഥനയിൽ അവന്റെ സനിയിൽ നിന്നപ്പോൾ, എപ്പോഴാണ് ഞാനിത് ആരംഭിക്കുന്നത് ഞാൻ കർത്താവിനോട് ചോദിച്ചു. നാളെ രാവിലെ ഞാനിത് നിനക്ക് നൽകുമെന്ന് പറഞ്ഞു. എപ്പോഴും സമയം ഞാൻ ചോദിച്ചു. നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് കർത്താവ് രാവിലെ ഞാൻ ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് എന്നെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കും. വചനം വായിച്ച ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ നീ മുട്ടിന്മേലായിരിക്കുമ്പോൾ ഞാൻ നിനക്ക് ഈ ഭാഷ തരുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു. ഞാൻ മുട്ടിന്മേൽ നിന്നപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം, ഞാൻ ഭാഷ പുതിയ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി.
സംസാരിച്ചുകൊണ്ടേയിരുന്നു.
അവൻ നൽകിയ ഭാഷ ഞാൻ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. അത് അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിക്കുന്നതനുസരിച്ച് ആ ഭാഷയിൽ ഞാൻ ഗാനം ആലപിക്കുവാൻ തുടങ്ങി. അത് ഏത് ഭാഷ എന്ന് കണ്ടെത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു. നല്ലൊരു മാനുഷികമായ ഭാഷയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമുക്ക് നൽകുവാനായിട്ട് ദൈവം ഏറെ കാര്യങ്ങൾ കരുതി
വെച്ചിരിക്കുന്നു.
അത് അവന്റെ വചനത്തിലും അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, സ്നേഹമില്ലായെങ്കിൽ യാതൊന്നുമില്ല, ഇത് വിശേഷമില്ല എന്ന് ഞാൻ തുടർന്ന്
വായിക്കും.
അതുകൊണ്ട് മാനുഷികമായ ഭാഷകളുണ്ട്, അറിവില്ലാത്തതായ പരിചയമില്ലാത്ത ഭാഷകളുമുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നത് സ്വർഗീയമായ ആരാധനയുടെ ഭാഗമായി തീരലാണ്. വെളിപ്പാട് പുസ്തകം 14 അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നാം ഇതിനു മുമ്പ്
വായിച്ചുള്ളൂ.
അനേകം പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയുള്ള ഒരു ഗാനലാപത്തെ കുറിച്ച് നാം
വായിച്ചുള്ളൂ.
19 അധ്യായത്തിൽ നാം പിന്നെയും തുടർന്ന് വായിക്കുന്നു. 6 വാക്യം, അപ്പോൾ വലിയ പുരുഷാരത്തിലെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. യേശു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 37 വാക്യത്തിലാണ്, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞത്. ബഹുവചനമാണ്. ആത്മീയമായ ഗാനങ്ങൾ നദികളിൽ ഒന്ന് ആത്മീയ ഗീതങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. ഉള്ളിൽ നിന്ന് ഉയരുന്നതായ സ്തുതികളോടൊപ്പം ഉയരുന്നത് ആരാധിക്കുന്നതായ വിശ്വാസിയുടെ അന്തരാത്മാവിൽ നിന്ന് ഉയരുന്നതായ ഗാനം.
ഫിലിപ്പി
ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
നാം
അത്ര നാമല്ലേ അവന്റെ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവോട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അല്ലെങ്കിൽ അന്യഭാഷ അല്ലെങ്കിൽ പ്രാർത്ഥന ഭാഷ എന്നതിനെ വിളിക്കാം. അത് ആത്മീയ വർദ്ധനവിനുള്ളതാണ്, പ്രാർത്ഥനയ്ക്കുള്ളതാണ്, സ്തുതിക്കുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ഈ ഭാഷ നിരന്തരം ഉപയോഗിക്കുന്നത് ഒരു വിശ്വാസിക്ക് അവന്റെ ധ്യാനത്തിന്, കർത്താവിനോടുള്ള ധ്യാനത്തിന് പ്രയോജനകരമായി
തീരും.
ഒരു കാര്യം ഞാൻ ആവർത്തിക്കട്ടെ,
tongues are not for the purpose of a sign or proof of a superior relationship with God.
കർത്താവ് ദൈവത്തോടുള്ളതായ ഒരു സമുന്നതമായ ബന്ധത്തിന്റെ അടയാളമായി അന്യഭാഷയെ ഉപയോഗിക്കാനുള്ളതല്ല.
It is for enlarged worship.
അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ്.
And personal strengthening in the things of the spirit.
ആത്മാവിനുള്ളതിൽ ആത്മീയ വർദ്ധനവ് പ്രാപിക്കുവാൻ വേണ്ടിയുള്ളതാണ്.
If you ask me why, pastor, did you ask God for a gift of tongues?
എന്തിനു വേണ്ടിയാണ് ഭാഷാവരത്തിനായി ചോദിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ എന്തിനാണെന്ന് ഞാൻ പറയാം.
When you pray in a language that you know, how long can you pray?
അറിവുള്ളതായ ഒരു ഭാഷയിൽ നമുക്ക് എത്ര നേരം പ്രാർത്ഥിക്കാനായിട്ട് കഴിയും?
5 minutes. Tell me, how long can you
pray? 10 minutes. Maybe half an hour. 10 minutes,
or maybe
1 hour. Maybe 1 hour.
Maybe 2 hours.
Or maybe 2 hours.
In a language that you know.
അറിയുന്ന ഭാഷയിൽ അതാണ് സാധിക്കുക.
How long can you pray? Maybe 2 hours, maybe 3 hours.
പക്ഷേ 2 മണിക്കൂർ 3 മണിക്കൂർ.
When God gives you the gift of tongues,
എന്നാൽ ഭാഷാവരം ദൈവം നിങ്ങൾക്ക് നൽകുമ്പോൾ,
you won't stop praying.
പ്രാർത്ഥന നിങ്ങൾ അവസാനിപ്പിക്കുകയില്ല.
You can keep on praying.
നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം.
You can stop when you want to stop.
നിർത്തേണ്ടപ്പോൾ നിർത്താം.
Yes, that's why you use your mind.
അവിടെയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നത്.
It's important to use your mind.
ബുദ്ധി
speaking tongues for hours in front of it, it's not needed. If I speak in tongues right now, if I sing in a tongue,
I'm not going to understand. മറ്റുള്ളവർ മുമ്പിൽ അന്യഭാഷ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ.
So I don't do it publicly, unless and of course I'm praying just for healing.
പരസ്യമായി ഞാൻ ചെയ്യാറില്ല, ഒരുപക്ഷെ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ
ചെയ്യാറുണ്ട്.
പ്രാർത്ഥിക്കുമ്പോൾ, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഭാഷയിൽ സംസാരിക്കാം. രണ്ട് കാരണങ്ങളുണ്ട്.
Because the person who's coming forward for healing will most likely not tell me what the disease is.
പലപ്പോഴും രോഗസൗഖ്യത്തിനായി വരുന്നവർ യഥാർത്ഥ അസുഖം എന്തെന്ന് പറഞ്ഞൊന്നും വരില്ല.
I don't expect him to tell me, because sometimes it's a disease which is, you know, which is in the private parts of their body, which they don't want to speak.
അവരെ പറയണ അവർ പരസ്യമായി പറയണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഒരുപക്ഷെ രഹസ്യ സ്വഭാവമുള്ള രോഗങ്ങളായിരിക്കാം.
അതേ
കുറിച്ച് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അന്യഭാഷയുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനറിയാം.
You know, another beautiful thing, I come to that. But the Spirit of God knows, and so what happens is when I pray in the tongue, God meets them at that point of need.
ദൈവത്തിന്റെ ആത്മാവിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ ആവശ്യം എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്
അറിയാം.
ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോടുകൂടെ ചേർന്ന് അവരുടെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് കഴിയും. സഭയിൽ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയാത്തതിൽ ദൈവത്തിന് നന്ദി പറയും.
With what I know, I can go crazy.
എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ്.
That's why psychiatrists go mad towards the end of their lives.
അതുകൊണ്ടാണ് പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ അവരുടെ ജീവിത അവസാനത്തോടെ അടുക്കുമ്പോൾ പലപ്പോഴും
ഭ്രാന്തന്മാരായിത്തീരും.
അനേകം ആളുകളുടെ പ്രശ്നങ്ങൾ അവർ കേട്ട് കേട്ട് അവർക്ക് അതിൽ ഒഴിയുന്നില്ല എങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും.
I don't expect the person to tell me what's wrong.
ആളുകൾ തങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എല്ലാവരും എന്നോട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
And I also don't want the person to tell me what's wrong.
അവരത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എനിക്ക് ഭ്രാന്തരാകാൻ താല്പര്യമില്ല.
But I can pray.
എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അപ്പോഴും കഴിയും.
You see, you know, the scripture says, none of us know what to pray about.
നാം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്?
None of us know how to pray and what to pray.
നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല.
Read Romans chapter 8.
റോമാലേഖനം.
We don't know how to pray.
നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിയാം.
So when you pray in the tongues,
അന്യഭാഷയിൽ ദൈവം നൽകുന്ന അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറെ കൂടെ ജീവനുള്ളതായി തീരുന്നു, ആരാധന ജീവനുള്ളതായി തീരുന്നു.
It's so beautiful when I travel alone in the car and to go to church. I'm worshiping and praising the Lord in the tongue.
ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു.
And I'm edified, I'm strengthened.
ഞാൻ അതിൽ നിന്ന് എനിക്ക് ആത്മീയമായ ബലം ലഭിക്കുന്നു.
And then I can stand behind the pulpit and I know it's not me speaking, it's God speaking.
തുടർന്ന് ദൈവത്തിന്റെ പ്രസംഗപീഠത്തിന് പിന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയുള്ളത് നൽകുവാനായിട്ട്
കഴിയും.
എന്റെ ശരീരം അവന്റെ ഉപകരണമാണ്, അവന്റെ ആയുധമാണ്. അവൻ എന്നെ ശക്തീകരിച്ചിരിക്കുന്നത് കൊണ്ട് അന്യഭാഷയിൽ കൂടെ ഞാൻ അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ എനിക്ക് ശക്തി നൽകിയിരിക്കുന്നത് ആത്മാവിന് എനിക്ക് ബലം നൽകിയിരിക്കുന്നത് കൊണ്ട് എന്റെ ദൂത ഞാൻ പറയുവാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ടും
സോ മൈ മൈൻഡ് ഇസ് റെഡി
എന്റെ ബുദ്ധി തയ്യാറായിരിക്കുകയാണ്
And then when God speaks,
ദൈവം സംസാരിക്കുമ്പോൾ
the mind uses the tongue
and the buddhim and the bhashayum upayogichu
and administers the word
devathinte vachanam susrushippan enikkidiya aalukalkku adu prayojanakaramayi theeru
there is so much that God wants to give us
namukku devan nalvan aagrahikkunnathu ottera karyangal undu
there is so much that he wants to bless us with
namme anugrahikkuvan devam era karyangal orukku vechu nam sion parvathin adukkalana vannirikkunathu
thirichari
nam chodikkunuvengil nam chodikkayikonde namukku lebikkunnilla യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കേൾപ്പിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. നിങ്ങൾ അപ്പം ചോദിക്കുന്നെങ്കിൽ അവൻ കല്ല് തരുമോ? നിങ്ങൾ മീൻ ചോദിച്ചാൽ അവൻ തേളിനെ തരും? അവൻ തേളിനെ തരികയില്ല.
You being evil will know how to give good gifts to your children.
നിങ്ങൾ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ
how much more will the heavenly father give the Holy Spirit.
സ്വർഗീയ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും? അതുകൊണ്ട് ചോദിക്കുക. അവൻ തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. അവൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് തരും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി
തീരും.
ആ ഭാഷ ദൈവത്തിനുള്ളതല്ല എന്ന് പിശാച് നിങ്ങളെ വഞ്ചിക്കുവാൻ നിങ്ങൾ ദൈവത്തോടാണ് ചോദിച്ചത്, ദൈവമാണ് നിങ്ങൾക്ക് നൽകിയത്. അത് ദൈവത്തിൽ നിന്നല്ല എന്ന പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങരുത്. ദൈവം നൽകുന്ന കൃപ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം തന്റെ സഭയെയും അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടി ദിവസങ്ങളിൽ വസിച്ചിട്ട് കഥാവെ ആത്മീക വരങ്ങളാലും കൃപകളാലും നിറഞ്ഞവരായിട്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ആത്മീയ ഗീതങ്ങൾ ആലപിക്കുന്നവരായി തീരുവാൻ തക്കോളം, സ്വർഗീയ ആരാധനയോട് ചേർന്ന് നിന്നെ ആരാധിക്കുന്നവരായി തീരുവാൻ തക്കോളം. നിന്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. സഭയുടെ ഐക്യതയ്ക്ക്, സഭയുടെ സ്വരച്ചേർച്ചയ്ക്ക് അത് അനുയോജ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടേണം. തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ നിരന്തരം ഐശ്വര്യമായിട്ട് വസിപ്പാൻ ഇടയാക്കുമാറാകണം. എല്ലാ ബഹുമാനം നിനക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
അനുഗ്രഹത്തോടെ.